എബ്രായർ അധ്യായം 11. നാം പ്രത്യാശിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച ഉറപ്പും കാണുന്നില്ലെങ്കിലും അവ യാഥാർത്ഥ്യവും എന്ന് അറിയുന്നതുമാണ് വിശ്വാസം. പണ്ട് ജീവിച്ചിരുന്നവരിൽ ദൈവം പ്രസാദിച്ചത് അവരിൽ ഇത്തരം വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ദൈവം തന്റെ കൽപ്പനയാലാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കാൻ വിശ്വാസം നമ്മെ സഹായിക്കും. അദൃശ്യമായതെന്തോ അതിൽ നിന്നാണ് ദൃശ്യമായതിനെ സൃഷ്ടിച്ചതെന്നാണ് ഇതർത്ഥമാക്കുന്നത്. കയീനും ഹാബേലും ദൈവത്തിന് യാഗമർപ്പിച്ചിരുന്നു. എന്നാൽ ഹാബേലിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട യാഗം അവൻ ദൈവത്തിനർപ്പിച്ചു. ഹാബേലിന്റെ നിവേദ്യത്തിൽ താൻ പ്രീതനായെന്ന് ദൈവം പറഞ്ഞു. അവന് വിശ്വാസമുണ്ടായിരുന്നതിനാൽ ദൈവം ഹാബേലിനെ നല്ലവനെന്ന് വിളിച്ചു. ഹാബേൽ മരിച്ചുവെന്നാലും അവന്റെ വിശ്വാസത്തിലൂടെ അവനിപ്പോഴും സംസാരിക്കുന്നു. ഹാനോക്കിനെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവനൊരിക്കലും മരിച്ചില്ല. മുകളിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹാനോക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തിയവനായിരുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. പിന്നീട് ജനങ്ങൾക്ക് ഹാനോക്കിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ദൈവം തന്നോടുകൂടെ ആയിരിക്കേണ്ടതിന് ഹാനോക്കിനെ എടുത്തുകൊണ്ടുപോയി. വിശ്വാസമുണ്ടായിരുന്നതിനാലാണ് അവനത് സംഭവിച്ചത്. വിശ്വാസമില്ലാത്ത ഒരുവന് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കയില്ല. ദൈവത്തിലേക്ക് വരുന്ന ഏതൊരുവനും ദൈവത്തിന്റെ ആസ്തിത്വത്തിൽ വിശ്വസിക്കണം. ദൈവത്തിലേക്ക് വരുന്ന ഏതൊരുവനും ദൈവത്തെ സത്യമായും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവന് ദൈവം പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കണം. അതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നോഹ ദൈവത്താൽ താക്കീത് ചെയ്യപ്പെട്ടു. എന്നാൽ നോഹയ്ക്ക് ദൈവത്തോട് വിശ്വാസവും ആദരവും ഉണ്ടായിരുന്നു. അതിനാൽ അവൻ ഒരു പെട്ടകം തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി നിർമ്മിച്ചു. ഉറച്ച വിശ്വാസത്താൽ നോഹ ലോകത്തിന്റെ തിന്മ ലോകത്തിന് തന്നെ കാട്ടിക്കൊടുത്തു. വിശ്വാസം വഴി ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ടവരിൽ ഒരുവനാണ് നോഹ. അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് ദൈവം അബ്രഹാമിനെ വിളിച്ചു. ആ സ്ഥലം എവിടെയാണെന്ന് അബ്രഹാമിന് അറിവില്ലായിരുന്നു. എന്നാൽ അബ്രഹാം ദൈവത്തെ അനുസരിക്കുകയും യാത്ര തുടങ്ങുകയും ചെയ്തു. കാരണം അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. ദൈവം അവന് വാഗ്ദാനം ചെയ്ത രാജ്യത്ത് അബ്രഹാം താമസിച്ചു. അബ്രഹാം ഒരു സന്ദർശകനെ പോലെ അവിടെ താമസിച്ചു. അബ്രഹാമിന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അബ്രഹാം കൂടാരങ്ങളിൽ താമസിച്ചു. ഇസഹാക്കിനും യാക്കോബിനും ദൈവത്തിൽ നിന്ന് അതേ വാഗ്ദാനം ലഭിച്ചു. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള യഥാർത്ഥ അടിത്തറയുള്ള നഗരത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. കുട്ടികളുണ്ടാകാൻ പറ്റാത്ത വിധം അബ്രഹാം വയസ്സനായിരുന്നു. സാറ വന്ധ്യയായിരുന്നു. എന്നാൽ അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ ദൈവം അവരെ കുട്ടികളുള്ളവരാകാൻ കഴിവുള്ളവരാക്കി. അവൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് അബ്രഹാം ദൈവത്തിൽ ശരണമർപ്പിച്ചു. ഈ മനുഷ്യൻ പ്രായാധിക്യത്താൽ മൃതപ്രായനായിരുന്നു. എന്നാൽ ആ ഒരു മനുഷ്യനിൽ നിന്നുമാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതികൾ ഉണ്ടായത്. കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണമറ്റ വിധം ആളുകൾ അവനിൽ നിന്നുണ്ടായി. ആ മഹാന്മാരായ മനുഷ്യരെല്ലാം മരണം വരെ വിശ്വാസത്തിൽ ജീവിച്ചു. ദൈവം ജനത്തിന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ മനോരൂപത്തിൽ ദൃഷ്ടിയൂന്നി അവർ സന്തുഷ്ടരായി. ഈ ലോകത്തിലെ വെറും അപരിചിതരും സന്ദർശകരുമാണ് തങ്ങളെന്ന സത്യം അവർ അംഗീകരിക്കുകയും അവരുടെ സ്വന്തമായ രാജ്യത്തിനായി കാത്തിരിക്കുകയും ചെയ്തു. അവർ സന്ദർശകർ മാത്രമാണെന്ന് ഇവിടെ കാണിക്കപ്പെട്ടു. അവർ ഉപേക്ഷിച്ച രാജ്യത്തെക്കുറിച്ച് വിചാരിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് തിരികെ പോകാമായിരുന്നു. എന്നാൽ അക്കൂട്ടർ മെച്ചപ്പെട്ട ഒരു രാജ്യത്തെ, സ്വർഗീയ രാജ്യത്തെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു. അതിനാൽ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിതനായില്ല. അക്കൂട്ടർക്കായി ദൈവം ഒരു നഗരമൊരുക്കി. ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചു. ദൈവം അബ്രഹാമിനോട് ഇസഹാക്കിനെ ഒരു യാഗമായി നൽകാൻ ആവശ്യപ്പെട്ടു. വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് അബ്രഹാം അനുസരിച്ചു. അബ്രഹാമിന് നേരത്തെ തന്നെ ദൈവത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ കിട്ടിയിരുന്നു.
ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ വരുന്നത്
എന്നും ദൈവം നേരത്തെ തന്നെ അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അബ്രഹാം തന്റെ ഏക മകനെ അർപ്പിക്കുവാൻ തയ്യാറുമായിരുന്നു. വിശ്വാസമുള്ളതുകൊണ്ടാണ് അബ്രഹാം ഇത് ചെയ്തത്. ദൈവത്തിന് മരണത്തിൽ നിന്നും ജനങ്ങളെ ഉയർപ്പിക്കാമെന്ന് അബ്രഹാം വിശ്വസിച്ചു. യഥാർത്ഥത്തിൽ ഇസഹാക്കിനെ കൊല്ലുന്നതിൽ നിന്നും ദൈവം അബ്രഹാമിനെ തടഞ്ഞപ്പോൾ അബ്രഹാമിന് ഇസഹാക്കിനെ മരണത്തിൽ നിന്നും തിരികെ കിട്ടിയതുപോലെയായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെ ഭാവിയെയും ഏശാവിന്റെ ഭാവിയെയും അനുഗ്രഹിച്ചു. ഇസഹാക്ക് ഇത് ചെയ്തത് അവന് വിശ്വാസമുണ്ടായിരുന്നതിനാലാണ്. യാക്കോബ് മരിക്കാറായ സമയത്ത് യോസഫിന്റെ ഓരോ മക്കളെയും അനുഗ്രഹിച്ചു. ഊന്നുവടിയിൽ ഊന്നി അവൻ ദൈവത്തെ നമസ്കരിച്ചു. യാക്കോബിന് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് ചെയ്തത്. യോസെഫ് മൃതപ്രായനായപ്പോൾ മിസ്രൈമിൽ നിന്ന് മാറുവാൻ തുടങ്ങിയ യഹൂദരെക്കുറിച്ച് സംസാരിച്ചു. തന്റെ ശരീരം എന്തു ചെയ്യണമെന്ന് യോസെഫ് അവരോട് പറഞ്ഞു. യോസെഫ് ഇത് പറഞ്ഞത് അവന് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ്. മോശയുടെ ജനനത്തിന് ശേഷം 3 മാസങ്ങളോളം അവന്റെ അപ്പനും അമ്മയും കുട്ടിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു. വിശ്വാസം മൂലമാണ് അവരിങ്ങനെ ചെയ്തത്. മാത്രമല്ല, മോശെ സുമുഖനായ കുട്ടിയായിരുന്നു എന്ന് അവർ കണ്ടു. ഫറവോന്റെ ആജ്ഞ ധിക്കരിക്കുന്നതിന് അവർക്ക് ഭയമില്ലായിരുന്നു. മോശെ പുരുഷത്വത്തിലേക്ക് വളർന്നു. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ മോശെ വിസമ്മതിച്ചു. പാപത്തിന്റെ സുഖം ആസ്വദിക്കാൻ മോശെ കാംക്ഷിച്ചില്ല. ആ സുഖങ്ങൾ വേഗം അവസാനിക്കും. അതിനു പകരം ദൈവജനത്തോടൊപ്പം ക്ലേശങ്ങൾ സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശെ ഇത് ചെയ്തതും വിശ്വാസം കൊണ്ടാണ്. മിസ്രൈമിന്റെ എല്ലാ നിധികളുള്ളവനാകുന്നതിലും ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുന്നതാണ് നല്ലതെന്നാണ് മോശെ വിചാരിച്ചത്. ദൈവം അവന് നൽകുന്ന സമ്മാനത്തിനായി കാത്തിരിക്കുകയായിരുന്നു മോശെ. മോശെ മിസ്രൈമിൽ നിന്ന് വിട്ടുപോന്നു. വിശ്വാസമുള്ളതുകൊണ്ടാണ് അവൻ പാലായനം ചെയ്തത്. ഫറവോന്റെ കോപത്തെ മോശ ഭയന്നില്ല. ആർക്കും കാണുവാൻ പറ്റാത്ത ദൈവത്തെ തനിക്ക് കാണാമെന്ന് കരുതി മോശെ ദൃഢമായി തുടർന്നു. മോശെ പെസക ഒരുക്കുകയും കട്ടളപ്പടിയിൽ രക്തം തളിക്കുകയും ചെയ്തു. മരണദൂതൻ യഹൂദരുടെ ആദ്യജാതരെ കൊല്ലാതിരിക്കാനാണ് രക്തം വാതിൽപ്പടികളിൽ തളിച്ചത്. മോശെ വിശ്വാസത്താൽ ഇങ്ങനെ ചെയ്തു. മോശെ നയിച്ച എല്ലാ ജനങ്ങളും ഒരു വരണ്ട ഭൂമിയിലൂടെ എന്ന പോലെ ചെങ്കടലിലൂടെ നടന്നു കയറി. അവർക്ക് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇതിന് കഴിവുണ്ടായത്. മിസ്രൈമരും ചെങ്കടൽ കടക്കുവാൻ ശ്രമിച്ചെങ്കിലും അവർ മുങ്ങിപ്പോയി. ദൈവജനങ്ങളുടെ വിശ്വാസം നിമിത്തം എരിഹോയുടെ മതിലുകൾ തകർന്നു വീണു. എരിഹോയുടെ മതിലുകൾക്ക് ചുറ്റും ജനങ്ങൾ 7 ദിവസം നടന്നതിനു ശേഷമാണ് അത് തകർന്നു വീണത്. വേശിയായ റാഹാബ് ഇസ്രയേൽ ചാരന്മാരെ സ്വാഗതം ചെയ്യുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അവളുടെ വിശ്വാസം നിമിത്തം അനുസരിക്കാൻ വിസമ്മതിച്ചവരെ പോലെ അവൾ കൊല്ലപ്പെട്ടില്ല. ഞാൻ ഇനിയും കൂടുതൽ ഉദാഹരണങ്ങൾ തരേണ്ടതുണ്ടോ? ഗിദയോൻ, ബാരാക്, ഷിംസോൻ, ഇബ്താഹ്, ദാവീദ്, ശമുവേൽ പ്രവാചകൻ തുടങ്ങിയവരെ പറ്റിയെല്ലാം പറയാൻ എനിക്ക് മതിയായ സമയമില്ല. ആ മനുഷ്യർക്കെല്ലാം ഉന്നതമായ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം കൊണ്ട് അവർ രാജ്യങ്ങളെ തോൽപ്പിച്ചു. അവർ ശരിയായ കാര്യങ്ങൾ ചെയ്യുകയും വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യങ്ങൾ നേടുകയും ചെയ്തു. ചില മനുഷ്യർ വിശ്വാസം കൊണ്ട് സിംഹങ്ങളുടെ വായടച്ചു. ചിലർ വൻ തീ അണയ്ക്കുകയും മറ്റു ചിലർ വാളാൽ കൊല്ലപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അവർ അതൊക്കെ ചെയ്തത് വിശ്വാസം മൂലമാണ്. ബലഹീനർ അവരുടെ വിശ്വാസം മൂലം ശക്തരാക്കപ്പെട്ടു. അവർ യുദ്ധത്തിൽ ശക്തരാകുകയും മറ്റു സൈന്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു. മരിച്ചവരെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച് അവരുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് തിരികെ നൽകി. എന്നാൽ മറ്റു ചില ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും സ്വന്തം സ്വാതന്ത്ര്യം ഉപേക്ഷിക്കുകയും ചെയ്തു. അവർ ഇങ്ങനെ ചെയ്തത് നല്ലൊരു ജീവിതത്തിനായി മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാനാണ്. ചില ആൾക്കാർ കളിയാക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തു. മറ്റു ചിലർ ബന്ധിതരായി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ചിലർ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുകയും മറ്റു ചിലർ രണ്ടായി മുറിക്കപ്പെടുകയും ചെയ്തു. അവർ വാളിനിരയാക്കപ്പെട്ടു. കോലാടിന്റെയും ചെമ്മരിയാടിന്റെയും തോലാണ് ചിലർ ധരിക്കുന്നത്. അവർ പാവങ്ങളും പീഡിതരും അന്യരാൽ ഉപദ്രവിക്കപ്പെടുന്നവരുമാണ്. ആ മഹത് വ്യക്തികൾക്ക് ഇണങ്ങുന്നതല്ല ഈ ലോകം. ഇക്കൂട്ടർ മരുഭൂമികളിലും മലനിരകളിലും അലഞ്ഞുതിരിയുന്നവരും ഗുഹകളിലും മാളങ്ങളിലും വസിക്കുന്നവരുമാണ്. ഇവരെല്ലാം അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ പ്രശസ്തരാണ്. എന്നാൽ ഇവരിൽ ആർക്കും തന്നെ ദൈവത്തിന്റെ മഹത്തായ വാഗ്ദാനം ലഭ്യമായില്ല. ദൈവം കൂടുതൽ മെച്ചമായ കാര്യങ്ങൾ നമുക്ക് തരുവാനായി പദ്ധതിയിട്ടു. അപ്പോൾ അവരും പൂർണ്ണരാക്കപ്പെടും, പക്ഷേ നമ്മോടൊപ്പം എന്ന് മാത്രം.